السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഫളായിലുൽ ഹംദ്, ഹംദിന്റെ ശ്രേഷ്ഠതകൾ, അതിന്റെ പ്രത്യേകതകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഹംദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയും. ഹംദിന് ഭാഷയിൽ അർത്ഥം അസ്സനാ എന്നാണ്, പുകഴ്ത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്തിലാഹിയായ അർത്ഥമായി ഹംദിനെ പരിചയപ്പെടുത്തിയത്, ഹംദ് എന്ന് പറഞ്ഞാൽ ഹുവ സനാഉ അലല്ലാഹി മഅ ഹുബ്ബിഹി വ തഅളീമിഹി വ ഇജ്ലാലിഹി. ഹംദ് പുകഴ്ത്തുക, സ്തുതിക്കുക. ഹുവ സനാഉ അലല്ലാഹ്, അത് അല്ലാഹുവിനെ പുകഴ്ത്തലാണ്, അല്ലാഹുവിനെ പുകഴ്ത്തലാണ്, സ്തുതിക്കലാണ്. എങ്ങനെ? മഅ ഹുബ്ബിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടുകൂടി, സ്നേഹത്തോടുകൂടി. വതഅളീമിഹി, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. വഇജ്ലാലിഹി, അള്ളാഹുവിനെ ആദരിച്ചുകൊണ്ട്. അവനുള്ള ആദരവും മഹത്വവും സ്നേഹമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കെ അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളതാണ് ഹംദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. സാധാരണഗതിയിൽ പുകഴ്ത്താറുണ്ട്, അതിന് മദ്ഹ് എന്നാണ് പറയാറുള്ളത്. രാജാക്കന്മാരെയൊക്കെ, കൊട്ടാര കവികൾ അല്ലെങ്കിൽ കൊട്ടാരത്തിലുള്ള അവരുടെ പ്രജകളൊക്കെ രാജാക്കന്മാരെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ആ രൂപത്തിൽ കവിത രചിക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ പുകഴ്ത്തൽ മദ്ഹാണ്, പ്രശംസയാണ്. കാരണം ആ രാജാവിനോട് ഒരുപക്ഷെ പുകഴ്ത്തുന്ന ആൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല, മനസ്സിൽ പുച്ഛഭാവമായിരിക്കും. ഒരു അക്രമിയായ ഭരണാധികാരിയാണ് രാജാവാണെങ്കിൽ അയാളെ പുകഴ്ത്തുന്നത് അല്ലെങ്കിൽ മദ്ഹ് ചെയ്യുന്നത് അവന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയായിരിക്കാം. അല്ലാതെ തഅലീമോടുകൂടിയോ ആ രാജാവിനോടുള്ള ബഹുമാനമോ ആദരവോ കൊണ്ടല്ലായിരിക്കാം. തനിക്കെന്തെങ്കിലും നേട്ടമുണ്ടാകണം, അല്ലെങ്കിൽ തന്റെ ജീവൻ നിലനിർത്താൻ, അത് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം. അതിന് അറബിയിൽ പറയുക മദഹ് എന്നാണ്, പുകഴ്ത്തുക, പ്രശംസിക്കുക എന്നത്. എന്നാൽ ഹംദ് എന്ന് പറയുക സ്നേഹത്തോടുകൂടി, തഹലീമോടുകൂടി, ഇജ്ലാലോടുകൂടി അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വചനം, അതിലെ ഹംദിനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് നാസിറു സഅദി റഹിമഹുള്ള പറഞ്ഞു, ഹുവ സനാഉ അലല്ലാഹി ബിസിഫാത്തിൽ കമാൽ, പൂർണമായ അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളതാണ്. ബിസിഫാത്തിൽ കമാൽ, പൂർണമായ അള്ളാഹുവിന്റെ വിശേഷണം കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുക. വബി അഫ്ആലിഹി ദാഇറത്തി ബൈനൽ ഫളി വൽ അദൽ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെയും നീതിയുടെയും ഇടയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തുക. അപ്പൊ പരിപൂർണമായി അള്ളാഹുവിന്റെ സിഫത്തുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഫളും അദലും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലഹുൽ ഹംദുൽ കാമിലു ബിജമീഇൽ വുജൂഹി, എല്ലാ മാർഗത്തിലൂടെയുള്ള ഹംദും അത് അള്ളാഹുവിനുള്ളതാണ്. എല്ലാ മാർഗത്തിലൂടെയുള്ള സ്തുതിയും പ്രശംസയും പുകഴ്ത്തലും അത് അള്ളാഹുവിനുള്ളതാണ്. അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോ അൽഹംദു എന്നുള്ളതിലെ അലിഫ്ലാം ഇസ്തിഖ്റാഖിന്റെ അലിഫ്ലാം എന്നാണ് പറയുക. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്, എല്ലാ സർവസ്തുതിയും നാണ്, എല്ലാ കുല്ലുൽ ഹംദ്, എല്ലാ ഹംദും സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. ലി എന്ന് പറഞ്ഞാൽ ഇസ്തിഹഖാഖിന്റെ ലാം എന്നാണ്, അർഹതയുടെ ലാം, അത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. അതാണ് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുന്നതിലൂടെ പൂർണമായ സ്തുതി അത് അള്ളാഹുവിനാണ്, പരിപൂർണമായ സ്തുതി. അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും അള്ളാഹുവിനോടുള്ള മഹത്വവും ആദരവും അതിനോടുകൂടെയാണ് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുക എന്നുള്ളതാണ്. ഈ ഹംദിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിനുണ്ട്. ആ ശ്രേഷ്ഠതകളിൽ ചിലത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തിനാണ് ഈ അൽഹംദുലില്ലയുടെ ശ്രേഷ്ഠതകൾ, അതിന്റെ ഫളാഇലുകൾ പറയുന്നത്? ആ ഫളാഇലുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്, ധാരാളമായി അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നേരത്തെ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അള്ളാഹുവിനാണ് സ്തുതി എന്നാണ്. അഥവാ അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്തുതി അള്ളാഹുവിനാണ്. അള്ളാഹു വായു നൽകുന്നു, വെള്ളം നൽകുന്നു, അങ്ങനെ ഏതേത് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന അൽഹംദുലില്ലാ അള്ളാഹുവിനാണ് സ്തുതി എന്നുള്ളത്. എന്നാൽ നേരിട്ട് അള്ളാഹു നൽകാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഒരാൾക്ക് സാമ്പത്തികമായ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരാവശ്യമുണ്ടായി, ആ സമയത്ത് ആ സാമ്പത്തിക പ്രയാസത്തിൽ നീങ്ങാൻ അയാളെ വേറൊരാള് സഹായിക്കുന്നു, ആ സമയത്ത് അയാൾക്ക് നമ്മൾ ശുക്ർ പറയും, നന്ദി പറയും. അതോടൊപ്പം അൽഹംദുലില്ലാ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയും ചെയ്യും. കാരണം എന്ത്? അയാൾക്ക് നമ്മെ സഹായിക്കാനുള്ള സമ്പത്ത് നൽകിയവൻ അള്ളാഹുവാണ്, അയാൾക്ക് നമ്മെ സഹായിക്കുവാനുള്ള മനസ്സ് നൽകിയവനും അള്ളാഹുവാണ്. ആ അർത്ഥത്തിൽ അൽഹംദുലില്ലാ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയും. അപ്പൊ നേരിട്ട് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുന്നതിനുമുള്ള സ്തുതി ഹംദും അള്ളാഹുവിനാണ്. അതല്ല, അള്ളാഹു നേരിട്ട് നൽകാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെയും പൂർണ്ണമായ സ്തുതി ആർക്കാണ്? അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഹംദിന്റെ പ്രത്യേകതകൾ അതിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും ഹംദിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളമായി ഹംദ് പറയണം, അള്ളാഹുവിനെ സ്തുതിക്കണം എന്നുള്ളത്. ഹംദിന്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഒന്നാമത്തെ ശ്രേഷ്ഠത, അന്നല്ലാഹ തബാറക വ തആല യുഹിബ്ബുൽ ഹംദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംദ് ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുക എന്നുള്ളത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള, അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നാണ്. അസ്വദ് ഇബ്നു സരീഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം ഒരു കവി കൂടിയാണ് എന്നാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അസ്വദ് ഇബ്നു സരീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ, അലാ ഉൻഷിദുക മഹാമിദ ഹമിദ്തു ബിഹാ റബ്ബി തബാറക വ തആല, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനൊരു കവിത ചൊല്ലിത്തരട്ടെയോ, അദ്ദേഹം ഒരു കവിയാണ്, ഒരു പദ്യം ചൊല്ലിത്തരട്ടെയോ. എന്താണ് ആ പദ്യത്തിന്റെ പ്രത്യേകത? മഹാമിദ ഹമിത്തു ബിഹാ റബ്ബി തബാറക വ തആല, എന്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ പാടിയ അല്ലെങ്കിൽ ഞാൻ ചൊല്ലിയ ഒരു കവിത അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ ചൊല്ലിത്തരട്ടെയോ, ഞാൻ പാടിത്തരട്ടെയോ എന്ന് അസ്വദ് ഇബ്നു സരീഅ റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. കാല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതേത് പറഞ്ഞു. എന്നിട്ട് അസ്വദ് ഇബ്നു സരീഅ റളിയല്ലാഹുവിനോട് പറയുക, അമാ അന്ന റബ്ബക അസ്സ വജല്ല യുഹിബ്ബുൽ ഹംദ, അമാ നീ അറിയണം, അന്ന റബ്ബക അസ്സ വജല്ല, തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുഹിബ്ബുൽ ഹംദ, അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, നമ്മൾ അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത. അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള ഒരു മാർഗമാണ് അള്ളാഹുവിനെ സ്തുതിക്കുക, ഹംദ് പറയുക എന്നുള്ളത്, അൽഹംദുലില്ലാ എന്ന് പറയുക എന്നുള്ളത്. അതാണ് അസ്മദ് ബിൻ സരീഅ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യം. ഹംദ് പറയുക എന്നുള്ളത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടാണ് അള്ളാഹുവിനെ ഹംദ് ചെയ്യുക, പുകഴ്ത്തുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ ഇഷ്ടമുണ്ടായത് കൊണ്ടാണ് അള്ളാഹു അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തിയ ഒരുപാട് ആയത്തുകളിൽ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു അള്ളാഹുവിനത്തിന് അൽഹംദുലില്ലാ. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട് അള്ളാഹു അള്ളാഹുവിനെ തന്നെ പുകഴ്ത്തി പറയാൻ. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, ഹംദ് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അള്ളാഹു അള്ളാഹുവിനെ തന്നെ പുകഴ്ത്തി സംസാരിച്ചത്. എന്നാൽ ഏതൊരു മനുഷ്യനെയും പുകഴ്ത്തുക എന്നുള്ളത് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ഒരു സത്യവിശ്വാസി തന്നെ പുകഴ്ത്തണം, തന്നെ പ്രശംസിക്കണം എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒരാളെ ഒന്ന് പുകഴ്ത്തിയാൽ അല്ലെങ്കിൽ ഒന്ന് പ്രശംസിച്ചാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, അയാൾക്ക് ഇഷ്ടമുണ്ടാവും. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് ആർക്ക്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി, എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ ഒരാളെ കണ്ടാൽ, അഥവാ എന്റെ ഭാര്യയുടെ കൂടെ ഒരു അനാവശ്യ പ്രവർത്തനത്തിന് വേറെ ഒരാളെ ഞാൻ കണ്ടാൽ, ലവറബ്തുഹു ബിസൈഫ്, വാളുകൊണ്ട് ഞാൻ അവനെ വെട്ടും, അവന്റെ തല ഞാൻ കൊയ്യും, അവനെ ഞാൻ വധിക്കും, കൊല്ലും എന്ന് ആര് പറഞ്ഞു? സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം പറയണം, എന്റെ ഭാര്യന്റെ കൂടെ ഒരാളെ വേറൊരാളെ കണ്ടാൽ ഒരു അനാവശ്യ വൃത്തിക്കും അല്ലെങ്കിൽ വേശ്യാവൃത്തിക്കും വിചാരത്തിന് കണ്ടാൽ ഞാൻ അയാളെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തും എന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് സ്വഹാബികൾക്കിടയിൽ സംസാരമായി, ചർച്ചയായി. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു കുറച്ച് കടുത്തുപോയി, ആ സംസാരം കുറച്ച് കൂടിപ്പോയി എന്ന് സ്വഹാബികൾക്കിടയിൽ സംസാരമുണ്ടായി, ചർച്ചയുണ്ടായി. അങ്ങനെ ആ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തി. എന്ത്? സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്റെ ഭാര്യയുടെ കൂടെ ഞാൻ ഒരാളെ കണ്ടാൽ അവനെ ഞാൻ വാളുകൊണ്ട് വെട്ടും, അവനെ കൊല്ലും എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തി. അപ്പൊ ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതഅജബൂന മിൻ ഖൈറത്തി സഅദ്, സഅദിന്റെ ദേഷ്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? സഅദ് ദേഷ്യം കൊണ്ടാ പറഞ്ഞു, ആ സഅദ് റളിയല്ലാഹു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹുവിന്റെ ദേഷ്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? ഫവല്ലാഹി ലഅന അഗയ്യറു മിൻഹു, അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ സഅദിനേക്കാൾ കൂടുതൽ ദേഷ്യമുള്ളവനാണ്, സഅദ് റളിയല്ലാഹുവിനേക്കാൾ കൂടുതൽ ദേഷ്യമുള്ളവനാണ് ഞാൻ. വല്ലാഹു അഗയ്യറു മിന്നി, എന്നാൽ എന്നേക്കാൾ കൂടുതൽ ദേഷ്യമുള്ളവനാണ് അല്ലാഹു. അല്ലാഹു സഅദിനേക്കാൾ കൂടുതൽ ഐറത്ത് ദേഷ്യമുള്ളവനാണ് ഞാൻ, എന്നാൽ എന്നേക്കാൾ കൂടുതൽ ദേഷ്യമുള്ളവനാണ് അല്ലാഹു. വമിൻ അജ്ലി ഐറത്തല്ലാഹി, അല്ലാഹുവിന്റെ ഈ ദേഷ്യം കാരണത്താലാണ് ഹറമൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ, അല്ലാഹു പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ മ്ലേച്ഛവൃത്തികളെയും ഹറാമാക്കിയത്. സഅദ് റളിയല്ലാഹുവിനോട് ആ തിന്മയോടുള്ള ദേഷ്യം കാരണത്താലാണ് എന്ത് അദ്ദേഹം പറഞ്ഞ്, ഞാൻ വാളുകൊണ്ട് അവനെ കൊന്നുകളയും, അവനെ വധിച്ചു കളയുന്നു. എന്നാൽ സഅദിനേക്കാൾ ദേഷ്യമുള്ളവനാണ് തിന്മകളോട്, സഅദിനേക്കാൾ ദേഷ്യമുള്ള ആളാണ് ഞാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ എന്നേക്കാൾ ദേഷ്യമുള്ളവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടാണ് അല്ലാഹു പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫവാഹിശികളെയും മ്ലേച്ഛവൃത്തികളെയും തിന്മകളെയും അല്ലാഹു ഹറാമാക്കിയത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി പറഞ്ഞു, അതാണ് നമ്മുടെ വിഷയം. വലാ അഹദ അഹബ്ബ ഇലൈഹിൽ ഉദ്റു മിനല്ലാഹ്, അള്ളാഹുവിലേക്ക് ഉദിറിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നുമില്ല. ഉദിറിന് പല അർത്ഥങ്ങളുണ്ട്, ഇവിടെ തൗബ താക്കീത് എന്നൊക്കെയാണ്. അള്ളാഹുവിന് താക്കീതിനേക്കാൾ ഇഷ്ടപ്പെട്ട വേറെ ഇഷ്ടപ്പെട്ട യാതൊന്നുമില്ല. വമിൻ അജ്ലി ദാലിക, അത് കാരണത്താലാണ് അള്ളാഹു ബഅസൽ മുബശ്ശിരീന വൽ മുന്ദിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും താക്കീത് നൽകുന്നവരായിക്കൊണ്ടും പ്രവാചകന്മാരെ അള്ളാഹു പറഞ്ഞയച്ചത്. അള്ളാഹു താക്കീത് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ താക്കീത് നൽകുന്നവരായിക്കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും അള്ളാഹു അയച്ചത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അഹദ അഹബ്ബ ഇലൈഹിൽ മിദ്ഹതു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ മദ്ഹ് പ്രശംസ ഇഷ്ടപ്പെടുന്ന ഒരാളുമില്ല. അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ മദ്ഹ് ഇഷ്ടപ്പെടുന്നത്, ഹംദ് ഇഷ്ടപ്പെടുന്നത്. ومن اجل ذلك وعد الله الجنه, അത് കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം നൽകിയത്. അഥവാ അല്ലാഹുവിനെ സ്തുതിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗമുണ്ട്, അവർക്ക് പ്രതിഫലമുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് മഹത്തരമായ ഒരു കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ എന്താണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്? എന്ത്? അല്ലാഹുവിനെ മദ്ഹ് ചെയ്യുക, ഹംദ് ചെയ്യുക, സ്തുതിക്കുക എന്നുള്ളത്. ഹംദിന്റെ പ്രത്യേകതകളിൽ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്റെ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത അതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാം, അള്ളാഹുവിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഹംദിന്റെ ഫളാഇലുകളിൽ, പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഹംദിന്റെ പ്രത്യേകതകളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഇബ്തദ അല്ലാഹു തബാറക വ തആല ബിൽ ഹംദി ഖംസത്തു സുവരിൻ. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ അല്ലാഹുവിന്റെ കലാമിലെ അഞ്ച് സൂറത്തുകൾ ഹംദ് കൊണ്ടാണ് അല്ലാഹു തുടങ്ങിയിട്ടുള്ളത്. അത് ഹംദിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ കലിമത്താണ് വിശുദ്ധ ഖുർആൻ. ആ അള്ളാഹുവിന്റെ കലിമത്ത് അഞ്ച് സൂറത്തുകൾ അള്ളാഹു തുടങ്ങിയിട്ടുള്ളത് ഹംദ് കൊണ്ടാണ്, അൽഹംദുലില്ലാഹ് എന്നുകൊണ്ടാണ്. അതിലൊന്നാമത്തതാണ് സൂറത്തുൽ ഫാത്തിഹ, നമുക്കറിയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തതാണ് സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആമിലെ ഒന്നാമത്തെ ആയത്ത്, الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون അതാണ് സൂറത്തുൽ അൻആമിലെ ഒന്നാമത്തെ ആയത്ത്. അപ്പൊ സൂറത്തുൽ അൻആമും അല്ലാഹു അൽഹംദുലില്ലാ എന്നും. മൂന്നാമത്തെ നമുക്ക് പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് എങ്ങനെ അല്ലാഹു തുടങ്ങിയത്? അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അല്ലാഹു സൂറത്തുൽ കഹ്ഫ് തുടങ്ങിയതും അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. നാലാമത്തെ സൂറത്താണ് സൂറത്തു സബ. സബയിലെ ഒന്നാമത്തെ ആയത്തും അതാണ്, അൽഹംദുലില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറതി വഹുവൽ ഹകീമുൽ ഖബീർ. സൂറത്തു സബവും അല്ലാഹു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിർ. സൂറത്തുൽ ഫാത്തിർ തുടങ്ങിയത് അൽഹംദുലില്ലാ എന്നാണ്. الحمد لله الذي فاطر السماوات والارض جاعل الملائكه رسلا എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഫാത്തിറിന്റെ ഒന്നാമത്തെ ആയത്ത് അല്ലാഹു തുടങ്ങിയത്. വിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞു, അല്ലാഹു അല്ലാഹുവിനെ തന്നെ പരിചയപ്പെടുത്തി ഒരുപാട് സ്ഥലത്ത് അല്ലാഹു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ഹംദിന്റെ പ്രത്യേകതയാണ് വിശുദ്ധ ഖുർആനിലെ അഞ്ച് സൂറത്തുകൾ അല്ലാഹു ഹംദ് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് എന്നും. അതാണ് ഹംദിന്റെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, എല്ലാ സൃഷ്ടികളും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജീവനുള്ളവയാകട്ടെ ജീവനില്ലാത്തവയാകട്ടെ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കല്ലുകൾ, മരങ്ങൾ, അങ്ങനെയുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു ومن فيهن وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا تسبح له السماوات السبع ഏഴ് ആകാശങ്ങളും അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. والارض ഭൂമിയും അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ومن فيهن അവയിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. വഇൻ മിൻ ഷൈ, ഒരു വസ്തുവില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചിരിക്കുന്നതല്ലായിട്ടല്ലാതെ. തസ്ബീഹ് യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. ഹംദ്, അപ്പോ ഒരു വസ്തുവില്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താതെ. അപ്പൊ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഹംദ് പറയുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അതാണ് മൂന്നാമത്തെ. ജീവനുള്ള വസ്തുക്കളാകട്ടെ, നിർജീവ ഏഴ് ആകാശങ്ങൾ, ഭൂമി, അവയിലുള്ള മുഴുവൻ വസ്തുക്കളും, ഇവയൊക്കെ യുസബ്ബിഹു ബിഹംദിഹിനൻ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എങ്ങനെയാണ് അവരുടെ പ്രകീർത്തനം? വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് അറിയുകയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് കല്ലല്ലാഹുവിനെ സ്തുതിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള നിർജീവ വസ്തുക്കൾ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മനസ്സിലാക്കാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു. അതുകൊണ്ട് അതെങ്ങനെ നമ്മൾ നോക്കണ്ട, അവയെങ്ങനെ തസ്ബീഹ് ചെല്ലുന്നത്, അവയെങ്ങനെയാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്, സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെല്ലുന്നത് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു, ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് അറിയുകയില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു. അവിടെ മൂന്നാമത്തെ പ്രത്യേകത അതാണ്, എല്ലാ വസ്തുക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു, തസ്ബീഹ് നടത്തുന്നു. ലോകത്തുള്ള ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹുവെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹംദിന്റെ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത ഒരു വചനമാണ് ഹംദ്. ഹംദ് ഉൾക്കൊള്ളുന്ന വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത വചനത്തിൽ ഹംദ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത്, അഥവാ അവർക്ക് പ്രത്യേകമായി അള്ളാഹു തെരഞ്ഞ് മലക്കുകൾക്ക് തെരഞ്ഞ് പ്രത്യേകം തെരഞ്ഞെടുത്തു കൊടുത്ത വചനത്തിൽ ഹംദ് ഉൾക്കൊള്ളുന്നുണ്ട് എന്നല്ല. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുഇല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ കലാമി അഫ്ളലു, അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും ശ്രേഷ്ഠകരമായ വചനം ഏത്, കലാം ഏത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി, അള്ളാഹു തന്റെ മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത വചനമാണ്, ഔ ലിഇബാദിഹി, അല്ലെങ്കിൽ അള്ളാഹു തന്റെ സൃഷ്ടികൾക്ക് ദാസന്മാർക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത വചനമാണിത്, ഏറ്റവും ശ്രേഷ്ഠകരമായ വചനം. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനം പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. അപ്പൊ അള്ളാഹു മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത വചനാണിത്, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. അതിൽ എന്ത് ഉൾക്കൊള്ളുന്നുണ്ട്? ഹംദ് ഉൾക്കൊള്ളുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടി അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അവനെ പരിശുദ്ധനാക്കുന്നു എന്നാണ്. ബിഹംദിഹി പറഞ്ഞാൽ മഅഹംദിഹി എന്നാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? പ്രകീർത്തിക്കുന്നു, അവനെ പരിശുദ്ധപ്പെടുന്നു. അപ്പൊ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. അപ്പൊ അള്ളാഹു മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത വചനമാണിത് ഹംദ് ഉൾക്കൊള്ളുന്ന വചനം, അതാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന്. അതുപോലെ തന്നെ സൂറത്തു സുമറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശി, മലക്കുകളെ നിനക്ക് കാണാം, ഹാഫീന മിൻ ഹൗലിൽ അർശ്, അർശിനു ചുറ്റും അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തിക്കൊണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ട് അർശിനു ചുറ്റുമാറി നടക്കുകയാണ് മലക്കുകൾ. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അങ്ങനെ അവർക്കിടയിൽ ഇതാ തീരുമാനം, സത്യപ്രകാരം വിധി പ്രഖ്യാപിക്കപ്പെട്ടാൽ വഖീല പറയപ്പെടും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയപ്പെടും. ഇത് വേറെ ശ്രേഷ്ഠമായിട്ട് വരുന്നു. ഇവിടെ എന്താ? മലക്കുകൾ അർശിനു ചുറ്റും യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, മലക്കുകൾ അവരുടെ രക്ഷിതാവിനെ സ്തുതി, അഥവാ അള്ളാഹു മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത വചനമാണെന്ത്? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. ആ വചനത്തിൽ എന്ത് ഉൾക്കൊള്ളുന്നുണ്ട്? ഹംദ് ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്തുതിക്കുക എന്നുള്ളത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. അതാണ് ഹംദിന്റെ നാലാമത്തെ പ്രത്യേകത, അതിന്റെ ഫലാഇലുകളിൽപ്പെട്ട നാലാമത്തെ. അള്ളാഹു മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത വചനത്തിൽ ഹംദ് ഉൾക്കൊള്ളുന്നു, അത് ഹംദിന്റെ പ്രത്യേകതയാണ്. അഞ്ചാമത്തെ പ്രത്യേകത, വഅവ്വലു മാ നതഖ ബിഹി ആദം അലൈഹിം അലൈഹിസ്സലാം കലിമ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഉച്ചരിച്ച വചനമാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. മനുഷ്യപിതാവായ ആദിമ മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ, മനുഷ്യരുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഉച്ചരിച്ച വചനം ഏതാ? അൽഹംദുലില്ലാ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലമ്മാ ഖലഖല്ലാഹു ആദമ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ, വനഫഖ ഫീഹി റൂഹ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വതആല റൂഹ് ആത്മാവിനെ ഊതി, ആ ത്വസ, അപ്പോ ആദം നബി അലൈഹി സ്വലാം തുമ്മീനൻ, ആ ത്വസ സീന തുമ്മി, ഫഖാല അൽഹംദുലില്ലാ, അപ്പൊ ആദ നബി അലൈഹി സ്വലാത്ത് എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഫഹമിദല്ലാഹ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ ഇതിനോട് കൂടിയാണ് എന്ത് ചെയ്തത്? അൽഹംദുലില്ലാ എന്ന് ആദ നബി അലൈഹി സ്വലാം പറഞ്ഞത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമാണ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പറഞ്ഞത്? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. ഫഖാല ലഹു റബ്ബുഹു, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ നബിയുടെ റബ്ബ് ആദ നബിയോട് പറഞ്ഞു, യർഹമുക്കല്ലാഹു യാ ആദം, ആദമേ നിനക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, യർഹമുക്കല്ലാഹ് യാ ആദം, ആദമേ അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ടാകട്ടെ എന്ന്. എന്നിട്ടാ ഹദീ, അപ്പൊ ഇവിടെ എന്താ വിഷയം? ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അല്ലാഹു സൃഷ്ടിച്ചു, റൂഹ് ഊതിയപ്പോൾ ആദ നബി അലൈഹി സ്വലാം തുമ്മി. അള്ളാഹുവിന്റെ ഇതിനോടുകൂടി, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി, അള്ളാഹിന്റെ കൽപ്പന പ്രകാരം ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഉച്ചരിച്ച വചനം എന്താണ്? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പ്രത്യേകതയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞു? യർഹമുക്കല്ലാഹ് യാ ആദം, ആദമേ അള്ളാഹുവിന്റെ റഹ്മത്ത് നിനക്കുണ്ടാകട്ടെ എന്ന്. ഇനി ഹദീസിന്റെ ബാക്കി എന്താ? ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഉലൈക മലായിക, ആ മലക്കുകളുടെ കൂട്ടത്തിലേക്ക് നീ പോകണം. ഇലാ മലഇൻ മിൻഹും ജുലൂസിൻ, അവിടെ ഇരിക്കുന്ന ഒരു സംഘം, ആ ഇരിക്കുന്ന മലക്കുകളുടെ കൂട്ടത്തിലേക്ക്, ആ സംഘത്തിലേക്ക് നീ പോകണം. എന്നിട്ട് ഫഖുൽ, ആദമേ നീ അവരോട് പറയണം, അസ്സലാമു അലൈക്കും, നീ അവരോട് എന്ത് പറയണം? അസ്സലാമു അലൈക്കും എന്ന് പറയണം. അങ്ങനെ ആദ നബി അലൈഹി സ്വലാം ആ മലക്കുകളുടെ ആ സംഘത്തിന്റെ അടുക്കലേക്ക് ചെന്നു, അവരോട് സലാം പറഞ്ഞു. ഖാലു, ആ മലക്കുകൾ പറഞ്ഞു, വഅലൈക അസ്സലാമു വറഹ്മത്തുല്ലാഹ്, ആദമേ നിനക്ക് അള്ളാഹുവിന്റെ റഹ്മത്തും സലാമും ഉണ്ടാകട്ടെ എന്ന് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ പ്രതിവദിക്കുകയും തിരിച്ച് പറയുകയും ചെയ്തു. ഉമ്മ റജഅ ഇലാ റബ്ബിഹി, പിന്നെ ആദ നബി അലൈഹി സ്വലാം തന്റെ രക്ഷിതാവിലേക്ക് തന്നെ മടങ്ങി വന്നു, റബ്ബിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ ഫഖാല, അള്ളാഹു പറഞ്ഞു, ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞു, ഇന്ന ഹാദിഹി തഹിയ്യതുക വ തഹിയ്യതു ബനീക ബൈനഹുന്ന, ആദമേ ഇത് നിന്റെയും ഇനി വരാനിരിക്കുന്ന നിന്റെ സന്താനങ്ങളുടെയും തഹയ്യത്താണ്, അഭിവാദ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അന്ന് പറഞ്ഞു കൊടുക്കുക, ഇത് നിന്റെയും ഇനി നിന്റെ സന്താന പരമ്പരകളായി വരാനിരിക്കുന്ന സന്താനങ്ങളുടെയും തഹയ്യത്ത്, അഭിവാദ്യമാണിത്. എന്ത് സലാം പറയാ? സലാമിന് വേറെയും കുറെ ശ്രേഷ്ഠതകൾ, ഫളായിലുകൾ ഉണ്ട്, അത് പറയാം. അപ്പൊ നമ്മുടെ വിഷയം എന്താണ്? ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഉച്ചരിച്ച വചനമേതാ? അൽഹംദുലില്ലാ എന്നുള്ളത്. അതാണ് ഹംദിന്റെ ശ്രേഷ്ഠതകളിൽ, അതിന്റെ പ്രത്യേകതകളിൽ അഞ്ചാമത്തെ പ്രത്യേകത, അഞ്ചാമത്തെ ശ്രേഷ്ഠത എന്നുള്ളതാണ്. ഇനി ആറാമത്തെ പ്രത്യേകത ഹംദിന്റെ, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിന്റെ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകളിൽ ആറാമത്തെ പ്രത്യേകത, വബിഹംദില്ലാഹി നതഖ അൽഅംബിയാ വറസൂലുൽ കിറാം, പ്രവാചകന്മാരൊക്കെ അവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ അവരൊക്കെ സംസാരിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ സംസാരങ്ങളിൽ അവരുടെ കലാമുകളിലൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചതായി കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകന്മാരുടെ സംസാരത്തിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ വ്യത്യസ്ത, അവരുടെ ജീവിതത്തിൽ വന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവരുടെ സംസാരങ്ങൾ, അപ്പൊ പ്രവാചകന്മാരൊക്കെ ഉച്ചരിച്ച വചനമാണെന്ത്? അൽഹംദുലില്ലാ എന്നുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുഅ്മിനിലൂടെ പറഞ്ഞ ഒരു ആയത്ത് കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു പറഞ്ഞു, ഫഇദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽകി, നീയും നിന്റെ കൂടെയുള്ളവരും ആ കപ്പലിൽ കയറി കഴിഞ്ഞാൽ, കപ്പലിൽ കയറിയാൽ, ഫഖുലിൽ ഹംദുലില്ലാഹില്ലദീ നജ്ജാന മിനൽ ഖൗമി ളാലിമീൻ. അപ്പോൾ നീ പറയാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു പറയാം, അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവിനാകുന്നു സർവ സ്തുതിയും, നജ്ജാനാ മിനൽ ഖൗമി ളാലിമീൻ, അക്രമികളായ ഈ ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവ സ്തുതിയും എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു പറയാൻ പറഞ്ഞു. നൂഹ് നബിയോ എന്ന്, അപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉച്ചരിച്ച വചനമാണെന്ത്? അൽഹംദുലില്ലാ എന്നുള്ളത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തിൽ കാണാം, അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയണം, അൽഹംദുലില്ലാഹില്ലദീ വഹബലി, على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء إبراهيم نبي عليه السلام الحمد لله الذي وهب لي എനിക്ക് നൽകിയതായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എപ്പോ അലൽ കിബരി വയസ്സായ കാലത്ത്, പ്രായം ചെന്ന സമയത്ത് എനിക്ക് നൽകിയവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആരെ നൽകി? ഇസ്മായിൽ വൈസഹാക്ക, ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും. അപ്പോ പ്രായം ചെന്ന് വയസ്സായ സമയത്ത് എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും നൽകിയതായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബി ലസമീഉ ദുആ, തീർച്ചയായും എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ആയത്ത് എങ്ങനെയാണ് അവസാനം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ എന്താ? അൽഹംദുലില്ലാഹ്. പ്രവാചകന്മാർ പറഞ്ഞ വാചകാണെന്ത്? അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, അതിന് രണ്ട് ഉദാഹരണം പറഞ്ഞു. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ആതൈനാ ദാവൂദ വ സുലൈമാന ഇൽമ. നാം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇൽമ നൽകി, വിജ്ഞാനം നൽകി. വ ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു. ആരൊക്കെ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പറഞ്ഞു, അൽഹംദുലില്ലാഹി അല്ലദീ ഫള്ളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ഫള്ളലനാ, ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ. അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, അവന്റെ സത്യവിശ്വാസികളായ ഒരുപാട് അടിമകളിൽ ഞങ്ങൾക്ക് ഫള്ള് നൽകിയ, ശ്രേഷ്ഠത നൽകിയതായ അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പറഞ്ഞതായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ആ രണ്ട് പ്രവാചകന്മാരും ഉച്ചരിച്ചു. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ കാണാം. അല്ലാഹു പ്രവാചകനോട് പറഞ്ഞു, വഖുലിൽ ഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദ വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യും മിനൽ ദുല്ലി വകബ്ബിർഹു തക്ബീറ. വഖുൽ, പ്രവാചകരെ നീ പറഞ്ഞേക്കണം, അൽഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദ, ഒരു സന്താനത്തെ സ്വീകരിക്കാത്ത അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. വേറെയും വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ കാണാം. ഖുലിൽ ഹംദുലില്ലാഹ് വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. അവിടെയും ഖുലിൽ ഹംദുലില്ലാഹ്, പ്രവാചകരെ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ആയത്തുകളിൽ റസൂലുള്ളാഹി സ്വലം. അപ്പോ ആറാമത്തെ ഹംദിന്റെ പ്രത്യേകതയാണ് പ്രവാചകന്മാർ ഉച്ചരിച്ച വചനമാണെന്ത്? അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് ആ ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പ്രത്യേകതകൾ, അപ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഫളായിലുകൾ അല്ലെങ്കിൽ ഈ പ്രത്യേകതകൾ മനസ്സിലാക്കി അത് ചൊല്ലാൻ കഴിയാം. അതിന്റെ ശ്രേഷ്ഠത പിന്നെ ഒരുപാട് പുണ്യങ്ങൾ ഇൻഷാല്ലാഹ് പറയുന്നു. അപ്പൊ ആറാമത്തെ പ്രത്യേകതയാണ് പ്രവാചകന്മാർ ഉച്ചരിച്ച വചനമാണെന്ത്? അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ഏഴാമത്തെ പ്രത്യേകത, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പറയുന്ന വാക്കാണ് അൽഹംദുലില്ലാഹ് എന്നത്. ശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഇതിനുള്ള. ഏ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളായ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തതായ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അവർ പറയുന്ന വാചകമേതാ? അൽഹംദുലില്ലാഹ് എന്നാണ്. സൂറത്തു ഫാത്തിറിൽ ഒരായത്ത് പറയാം, വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നാ അൽഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വഖാലു, അവർ പറയും, അൽഹംദുലില്ലാഹി അല്ലദീ അദ്ഹബ അന്നാ അൽഹസന, ഞങ്ങളിൽ ദുഃഖത്തെ ഇല്ലാതാക്കി കളഞ്ഞ അള്ളാഹുവിനാണ് സർവ്വ. അതിന് സ്വർഗത്ത് കഴിഞ്ഞ കയറിയ പിന്നെ ദുഃഖമല്ല, ടെൻഷനല്ല, പ്രയാസമല്ല. എത്ര വലിയൊരു കോടീശ്വരനായാലും എത്ര സമ്പത്തുള്ളവനായാലും എന്തുണ്ടാവും? ദുഃഖങ്ങളും പ്രയാസം ഉണ്ട്, എത്ര തന്നെ വേണം. പക്ഷെ സ്വർഗത്തിലേക്കാണ് കയറി കഴിഞ്ഞാൽ സ്വർഗത്തിൽ എന്തില്ല? ഒരു പ്രയാസമില്ല. അതാണ് അദ്ഹബ അന്നൽ ഹസൻ, ആ ടെൻഷൻ, ഹസൻ, ആ ദുഃഖം, പ്രയാസം അള്ളാഹു നീക്കി തന്ന, ഞങ്ങൾക്ക് നീക്കി തന്നവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് ആര് പറയും? സ്വർഗാവകാശികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തു സുമറിന്റെ അവസാനത്തിൽ എന്നിവിടെ സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി ആനയിക്കപ്പെടുമ്പോ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ പറയുന്ന വർജനമായിക്കൊണ്ടും അള്ളാഹു പരിചയപ്പെടുത്തി എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ സ്തുതിക്കുന്ന വചനമാണ് അവിടെ പറയാം. അപ്പൊ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ആദ്യം പറയുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന വചനമാണെന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ഹംദിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു ശ്രേഷ്ഠതയാണ്. ഏഴാമത്തിൽ പറഞ്ഞു ആ. ഇനി എട്ടാമത്തെ ശ്രേഷ്ഠത, ഖിയാമത്ത് നാളിൽ അള്ളാഹു തന്റെ അടിമകളെ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുക ഹംദോടുകൂടിയാണ്. ഹംദോടുകൂടിയാണ് വിചാരണ തുടങ്ങുക. യുബ്ദഉ ബിൽ ഹംദി വയഖ്തമു ബിഹിനൻ. ഹംദ് കൊണ്ടാണ് ഖിയാമത്ത് നാൾ ആരംഭിക്കുകയും ഹംദ് കൊണ്ട് തന്നെയാണ് ഖിയാമത്ത് നാൾ അവസാനിക്കുകയും വിചാരണ അവസാനിക്കുകയും ചെയ്യുക എന്ന് ആണ് ഹംദിന്റെ ഒരു പ്രത്യേകത. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ സൃഷ്ടികളെ, അടിമകളെയൊക്കെ പുനർജീവിച്ച് ഹിസാബിന് വേണ്ടി, വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുന്ന സൂറത്തുൽ ഇസ്രായിൽ 52-ാമത്തെ ആയത്തിൽ കാണാം. യൗമ യദുഊകും ഫതസ്തജീബൂന ബിഹംദിഹി വതളുന്നൂന ഇല്ലാ ബിസ്തും ഇല്ലാ ഖലീല. അള്ളാഹു ഹിസാബിന് വേണ്ടി വിളിക്കുമ്പോ തന്റെ അടിമകൾ ഉത്തരം നൽകുക ഹംദോടുകൂടിയാണ്. യൗമ യദുഊകും, നിങ്ങളെ അവൻ വിളിക്കുന്ന ദിവസം, ഫതസ്തജീബൂന ബിഹംദിഹി, അപ്പോൾ അവർ അള്ളാഹുവിന് ഉത്തരം നൽകുക എങ്ങനെ? ബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് അള്ളാഹുവിന് അവർ ഉത്തരം നൽകുക. വതളുന്നൂന ഇല്ലാ ബിസ്തും ഇല്ലാ ഖലീല, അവർ വിചാരിക്കുന്നത് കുറച്ചു കാലം മാത്രമാണ് അവരവിടെ ആ ബർസഖിയായ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താ? അള്ളാഹു നാളെ പരലോകത്ത് ഹിസാബിന് വേണ്ടി ആളുകളെ വിളിക്കുമ്പോ, ഹിസാബ് തുടങ്ങുമ്പോ വിളിക്കുമ്പോ തന്റെ അടിമകൾ അള്ളാഹുവിന് ഉത്തരം നൽകുക എന്താണ്? ഹംദോടുകൂടിയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ, മഹാനായ ഒരു താബിഈയാണ് സഈദ് ഇബ്നു ജുബൈർ, അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? തഖ്റുജുൽ കുഫാറു മിൻ ഖുബൂരിഹിം, കുഫാറുകൾ വരെ, അവിശ്വാസികൾ വരെ അവരുടെ ഖബറുകളിൽ നിന്ന് പുറത്തു വരിക. വഹും യഖൂലൂന സുബ്ഹാനക വബിഹംദിക, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്നെ പ്രകീർത്തിച്ചുകൊണ്ട്, അഥവാ സുബ്ഹാനക വബിഹംദിക എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഫാറുകൾ വരെ അവരുടെ ഖബറുകളിൽ നിന്ന് പുറത്തു വരിക. വലാകില്ലാ യൻഫഉഹും യഅതിറാഫു ദാലിക അൽയൗം, പക്ഷേ അന്ന് പറഞ്ഞു വന്നത് ഹംദ് കൊണ്ടാണ് വിചാരണ. വിചാരണയ്ക്ക് വിളിക്കുമ്പോൾ ഖിയാമത്താണ് തുടങ്ങുന്നത് തന്നെ ഹംദ് കൊണ്ടാണ്. കുഫാറുകൾ വരെ അവരുടെ ഖബറുകളിൽ നിന്ന് പുറത്തു വരിക, സുബ്ഹാനക വബിഹംദിക എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിങ്ങനെ സുബ്ഹാനക, കുഫാറുകൾ വരെ. പക്ഷേ വലാകില്ലാ യൻഫഉഹും യഅതിറാഫു ദാലിക അൽയൗം, ആ ദിവസം അള്ളാഹുവിനെ അവർ അംഗീകരിച്ചത് കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനമില്ല. കാരണം ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? കുഫറിലോടുകൂടിയാണ് ജീവിച്ചത്, കാഫിറായിക്കൊണ്ടാണ്, വിശ്വസിക്കാതെ തന്നെ ജീവിച്ചത്. അവിടെ ഖിയാമത്തുനാൾ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അത് അംഗീകരിച്ചുകൊണ്ടാണ് അവർ എഴുന്നേറ്റ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് എന്തില്ല, അവർക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. അതാണ് ഖിയാമത്തുനാൾ തുടങ്ങുന്നത് തന്നെ ഹംദ് കൊണ്ടാണ്, ഇനി അത് അവസാനിക്കുന്നതും ഹംദ് കൊണ്ടാണ്. അതിന് തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 75-ാമത്തെ ആയത്തിൽ, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ് يسبحون بحمد ربهم وقل بينهم بالحق وقيل الحمد لله رب العالمين. മലക്കുകളെ നിനക്ക് കാണാം, അവർ അർശിനെ ചുറ്റും അവർ ഇങ്ങനെ വലയം ചെയ്തിട്ടുണ്ടാവും. എങ്ങനെ? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം ആ രക്ഷിതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട്. وقل بينهم بالحق, നീതിപ്രകാരം സത്യപ്രകാരം അവർക്കിടയിൽ വേർതിരിവ് അഥവാ തീരുമാനം കൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, വഖീല അഥവാ സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും നരകക്കാരെ നരകത്തിലേക്കും തീരുമാനിക്കപ്പെട്ടാൽ, അവർക്കിടയിൽ നീതിപൂർവം എന്താണ് വിധി പറയ, വിചാരണ കഴിയും, വിധി പറയപ്പെട്ടു കഴിഞ്ഞാൽ വഖീല അവിടെ പറയപ്പെടും അൽഹംദുലില്ലാഹി റബ്ബിൽ. അപ്പൊ ഖിയാമത്ത് നാൾ അവസാനിക്കുന്നത് എന്തുകൊണ്ടാ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാണ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുകയും അത് അവസാനിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഹംദിന്റെ പ്രത്യേകതയായിക്കൊണ്ട് എട്ടാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കി. ഒമ്പതാമത്തെ കാര്യം, അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ, മീസാനിൽ കനം തൂങ്ങുന്നതാണ് അൽഹംദുലില്ലാ എന്നത്. മീസാനിൽ നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കാനുള്ള മീസാൻ അല്ലേ. ഫഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തി റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. ആരുടെ തുലാസാണോ കർമ്മങ്ങൾ കൊണ്ട് കനം തൂങ്ങുന്നത് അവർക്കാണ് നല്ല ജീവിതം, തൃപ്തികരമായ ജീവിതമുള്ളത്. ആരുടെ തുലാസാണോ കനം കുറയുന്നത് എങ്കിൽ അവർക്കാണ് നരകമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചെറിയൊരു സൂറത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തി. അപ്പൊ തുലാസിൽ കനം തൂങ്ങുന്നതാണ് എന്ത്? അൽഹംദുലില്ലാ എന്നുള്ളത്. അബു മാലിക് അൽഅശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ശത്രുൽ ഈമാൻ, തുഹൂറ് വൃത്തി ശുദ്ധി എന്നുള്ളത് ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്നുള്ളത് മീസാനിനെ നിറക്കുന്നതാണ്, കനം തൂക്കുന്നതാണ്. മീസാനിനെ അത് നിറക്കും അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ അവിടെ മീസാന്റെ കനം ഇങ്ങനെ കുറയുന്ന സമയത്ത് നമ്മൾ ഒരു അൽഹംദുലില്ലാ കൂടി ചൊല്ലിയിരുന്നത് എങ്ങനെ അവിടെ ആലോചിക്കുമ്പോഴാണ് എന്തുണ്ടാകുക? അതിന്റെ പ്രത്യേകത മനസ്സിലാ, ഏ ഒരു ഹംദ് കൂടി ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നുവെങ്കിൽ എന്റെ തുലാസിന്റെ കനം ഒന്നുകൂടി കൂടുമായിരുന്നു. അവിടെയാണ് അൽഹംദുലില്ലാ എന്നുള്ളതാണ് തംല ഉൽ മീസാൻ, മീസാൻ നിറക്കുന്നത്. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി ഔ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ എന്നുള്ളത് തംലആനി, അത് രണ്ടും എന്ത് ചെയ്യും? നിറക്കുന്നതാണ്, തുലാസ് നിറക്കുന്നതാണ് രണ്ടും. ഔ അല്ലെങ്കിൽ തംലഉ മാ ബൈന സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ളതൊക്കെ നിറക്കുന്നതാണത്. ഏത്? സുബ്ഹാനല്ലാഹി വല്ലഹംദുലില്ലാ എന്നത്. അപ്പൊ സുബ്ഹാനല്ലാഹി വല്ലഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആകാശഭൂമികൾ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലോ അത് തുലാസ് നിറക്കുന്നതാണ്, അതാണ് അൽഹംദുലില്ലാ. തംല ഉൽ മീസാൻ, മീസാൻ നിറക്കുന്നതാണ് അൽഹംദുലില്ലാ. അത് അൽഹംദുലിന്റെ ഹംദിന്റെ ഒരു പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിൽ ഉച്ചരിക്കാൻ ഏറ്റവും ലഘുവായ രണ്ട് പദങ്ങൾ, സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ കനം തൂങ്ങുന്ന രണ്ട് പദങ്ങൾ, അതാണ് മീസാനിൽ നല്ല കനം തൂങ്ങുന്ന രണ്ട് പദങ്ങൾ, ഹബീബത്താനിയിൽ റഹ്മാൻ, റഹ്മാനി ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ, രണ്ട് പദങ്ങൾ, അതേതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അത് അള്ളാഹുവിനെ ഹംദ് പറഞ്ഞുകൊണ്ടാണ്. ഹംദിന്റെ അതിൽ ഹംദ് ഉൾക്കൊള്ളുന്ന വചനമാണത്. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ. തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന രണ്ട് കാര്യങ്ങൾ, നാവ് ഉച്ചരിക്കാൻ എളുപ്പമുള്ള രണ്ട് കലിമത്തുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ വചനമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീമന. ഈ ഹദീസിന്റെ പ്രത്യേകത എന്താ? ഒന്നും ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇമാം ബുഖാരിയുടെ സുഹൈൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസാണ്. ആദ്യത്തെ ഹദീസ് എല്ലാവർക്കും അറിയാം അല്ലേ? ഏതാ? ഇന്നമല്ല മാലു ബിന്നിയാത്. സുഹൈൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസാണിത്. ഏത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം, അള്ളാഹുവിനെ നാവിന് ഉച്ചരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രണ്ടു വചനം, തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന രണ്ടു വചനം, അതുപോലെ തന്നെ തുലാസ് പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഹംദിന്റെ പ്രത്യേകതകളിൽ പെട്ട ഒമ്പതാമത്തെ പ്രത്യേകതയാണ് ഹംദ്. തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന അത് തുലാസിന് നിറക്കും, തംല ഉൽ മീസാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംദിന്റെ പ്രത്യേകതയായി പറഞ്ഞത്. പത്താമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളേക്കാളും ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അൽഹംദുലില്ല എന്ന് പറയാം. അല്ല, ഹംദ് ഉൾക്കൊള്ളുന്ന വചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലി അൻ അഖൂല, ഞാൻ പറയലാണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് പറയലാണ് അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതാ സൂര്യൻ ഉദിക്കുന്നത് എവിടെ? ദുനിയാവിലാണ് അല്ലെ. അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ വാക്ക് പറയലാണ്. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയലാണ്. സൂര്യനിന്റെ പ്രകാശയിൽ കഥ സൂര്യൻ ഉദിക്കുന്നത്, അഥവാ ഈ ദുനിയാവിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണെന്ത്? ഈ വചനം. ഈ വചനത്തിൽ എന്തുണ്ട്? അൽഹംദുലില്ലാ എന്നുള്ളതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടമുള്ള വചനം, എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള വചനം ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് എനിക്ക് ദുനിയാവിനേക്കാൾ ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്. ഇതാണ് ഹംദിന്റെ പ്രത്യേകതകളായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 10 കാര്യങ്ങൾ. ഏകദേശം 30 കാര്യങ്ങളുണ്ട്. അപ്പൊ 10-ാമത്തെ കാര്യമാണ് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത് ഹംദ് ഉൾക്കൊള്ളുന്ന വചനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പ്രത്യേകത 11-ാമത്തേതാണ് വൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നുള്ളതാണ് മിൻ അഹബ്ബിൽ കലാമി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം അൽഹംദുലില്ലാഹാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം ഏതാ? അൽഹംദുലില്ലാഹ് എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംസാരം, അത് അൽഹംദുലില്ലാഹ് ഉൾക്കൊള്ളുന്ന വചനമാണ്. സമുറത്ത് ബിൻ ജുന്ദർ റളിയല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 4 വചനങ്ങൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 4 കലിമത്തുകൾ, 4 വചനങ്ങൾ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 വചനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിലേതുണ്ട്? അൽഹംദുലില്ലാഹ്, അള്ളാഹു ഹംദ്, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, നീ ഏത് കൊണ്ട് തുടങ്ങിയാലും കുഴപ്പമില്ല. ഒരാൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതാണ് റസൂൽ. ഏത് കൊണ്ട് തുടങ്ങിയാലും എന്തില്ല, ഈ 4 വചനങ്ങൾ ഏത് കൊണ്ട് തുടങ്ങിയാലും എന്തില്ല, പ്രശ്നമില്ല. പക്ഷെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണേത്? ഈ 4 വചനങ്ങൾ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേതുണ്ട്? ഹംദ്, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മള് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ എന്ന് നമ്മൾ മനസ്സിലാണ്. നേരത്തെ എന്താ ഹംദ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് നമ്മൾ മനസ്സിലാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനാണെന്ത്? അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അബൂദർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖബിറുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അല്ലെങ്കിൽ വചനം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൽത്തു, ഞാൻ പറഞ്ഞു, അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അഖ്ബിർനീ, എനിക്ക് അറിയിച്ചു തന്നാലും, ബി അഹബ്ബിൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം, ആ വാക്ക് എനിക്ക് അറിയിച്ചു തന്നാലും എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്നാണ്. അത് നമ്മൾ ധാരാളം ചൊല്ലണം. ചൊല്ലേണ്ട സന്ദർഭങ്ങൾ, നീ ഹംദ് പറയുന്ന സുന്നത്തായ സ്ഥലങ്ങൾ അത് വേറെ തന്നെ പറയണം. ഹംദിന്റെ സിയാകൾ, രൂപങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഏതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ് അബൂദർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതിലെന്തുണ്ട്? ഹംദ് ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, പ്രകീർത്തിക്കുന്നു എന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതാണ് 11-ാമത്തെ കാര്യമായിട്ടുള്ളത്. 12-ാമത്തെ പ്രത്യേകത, ശ്രേഷ്ഠത, ഖിയാമത്ത് നാളിൽ പരലോകത്ത് ഒരു അടിമയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഹംദ് ഉൾക്കൊള്ളുന്ന വചനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, ഒരാൾ രാവിലെയും വൈകുന്നേരവും, രാവിലത്തെ അദ്ക്കാറുകളിലും പെടും, വൈകുന്നേരത്തെ അദ്ക്കാറുകളിലും പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. രാവിലെയും ഒരാൾ പറഞ്ഞു, വൈകുന്നേരവും ഒരാൾ പറഞ്ഞു, എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത്ത മറ, നൂറ് പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരാൾ രാവിലെയും വൈകുന്നേരം പറയാം. അദ്കാറു സബാഹിൽ ഇതുണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നൂറ് പ്രാവശ്യം പറയണം. അതിന്റെ സമയം നമുക്കറിയാം, സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അദ്കാറുൽ മസാ വൈകുന്നേരത്തുള്ള ദിക്രുകൾ, അസ്ർ നമസ്കാരത്തിന് ശേഷം മഗ്രിബിന് മുമ്പായിക്കൊണ്ട് നിർവഹിക്കുന്ന ദിക്രിലും ഇതുണ്ട്. അങ്ങനെ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരാൾ ഒരു ദിവസം നൂറ് പ്രാവശ്യം പറഞ്ഞാൽ لم يأتي أحد يوم القيامة قيامت നാളിൽ ഒരാളും കൊണ്ടുവന്നിരിക്കയില്ല. ബി അഫ്ളല, അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നും ഒരാളും കൊണ്ടുവരികയില്ല. مما جاء به إلا أحد أو قال مثل ما قال أو زاد عليه. مما جاء به, അവൻ കൊണ്ടുവന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒരാളും കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെ ഇല്ലാ അഹദുൻ, ഒരാളും കൊണ്ടുവന്നിട്ടില്ല. ഖാല മിസ്ല മാ ഖാല, ഒന്നില്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെയുള്ളത് പറയണം, ഔ അല്ലെങ്കിൽ സാദ അലൈഹി, അതിനേക്കാൾ വർദ്ധിപ്പിക്കണം. അപ്പൊ ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു ദിവസം രാവിലെയും വൈകുന്നേരമോ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അയാൾ നാളെ ഖിയാമത്ത് നാൾ പരലോകത്ത് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം അതാണ്. അവനേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനം വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല. ഒന്നില്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെ പറഞ്ഞ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. അത്രയും ശ്രേഷ്ഠതണ്ട് എന്തിന്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഹംദ് ഉൾക്കൊള്ളുന്ന ആ അവതരത്തിന് എന്നുള്ളതാണ്. പതിമൂന്നാമത്തെ പ്രത്യേകത, അൽഹംദുലില്ലാ എന്നുള്ളത് തുഫ്തഹു ലഹ അബ്വാബു സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അതിനു വേണ്ടി തുറക്കപ്പെടും. ഹംദിന്റെ വചനത്തിന് വേണ്ടി, അൽഹംദുലില്ലാക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബൈനമാ നഹ്നു നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുകയായിരുന്നു, നബിയുടെ കൂടെ നമസ്കരിക്കുകയായിരുന്നു. ഫഖാല റജുലു മിനൽ ഖൗമി, അപ്പോൾ നമസ്കാരത്തിൽ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അല്ലാഹു അക്ബറു കബീറ والحمد لله كثيرا وسبحان الله بكرة واصيلا എന്ന ഒരാൾ നമസ്കാരത്തിൽ പറഞ്ഞു. നമസ്കാരത്തിൽ ഒരാൾ പറഞ്ഞു. ഇത് രണ്ട് അഭിപ്രായമുണ്ട് ഈ പ്രാർത്ഥന. ഒന്ന്, ഇഅ്തിദാലിന്റെ സമയത്താണ് എന്നുള്ളതുണ്ട്. ദുആഉൽ ഇസ്തിഫ്താ പ്രാരംഭ പ്രാർത്ഥനയുടെ കൂട്ടത്തിലും ഇത് വന്നിട്ടുണ്ട്. അല്ലാഹു ആലം, ഇഅ്തിദാലാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഈ രണ്ട് സമയത്ത് ഈ പ്രാർത്ഥന എന്ത്? അല്ലാഹു അക്ബർ കബീറ വലഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. നമുക്ക് പരിചയം പെരുന്നാളിന് ഈദ്ഗാഹിൽ ചൊല്ലിയിട്ടാണ് അല്ലേ? അവിടെ അങ്ങനെ ഒന്നില്ല. ഒന്നില്ലെങ്കിൽ എഴുതിയതാലാണ് ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ ദുആഉൽ ഇസ്തിഫ്ത പ്രാരംഭ പ്രാർത്ഥനയുടെ കൂട്ടത്തിലാണ്. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? നമസ്കരിക്കാത്തിൽ ഇത് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനിൽ ഖായിലു കലിമത കദാ വകദാ, ഇന്നാൽ ഇന്ന കലിമത്ത് പറഞ്ഞത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാണ് നമസ്കാരത്തിൽ ഇന്നാൽ ഇന്ന ഈ കലിമത്ത് പോലെയുള്ള കലിമത്തുകൾ ആരാണ് പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ഖാല റജു മിനൽ ഖൗമി, ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് ഒരാൾ പറഞ്ഞു, അന യാ റസൂലുള്ളാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാനാണ് അത് പറഞ്ഞത്. എന്ത്? അല്ലാഹു അക്ബർ കബീറ വലഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നുള്ളത് ഞാനാണ് പറഞ്ഞതാണ്. അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജിത്തു ലഹ, ഞാൻ അതിനെ സംബന്ധിച്ച് ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഫുതിഹത്തു ലഹ അബ്വാബു സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അതിനു വേണ്ടി തുറക്കപ്പെട്ടത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു, ഏതിനു വേണ്ടി? അൽഹംദുലില്ലാഹിക്ക് വേണ്ടി. ഇതിൽ അൽഹംദുലുണ്ട്, അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നാണ് പറഞ്ഞത്. ഇതാരാ പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, ഞാനാ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതിനുവേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടതായി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് കേട്ടതിന് ശേഷം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മുത്തബി സുന്ന എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മാ തറക്തുഹു മുൻദു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞത് കേട്ടതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാൻ അത് ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ കഥ എന്ത് ചെയ്യാറുണ്ട്? അത് പ്രാർത്ഥിക്കാറുണ്ട്, അത് ചെല്ലാറുണ്ട് എന്ന്. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, നബി ഇത് പറഞ്ഞതിന് ശേഷം ഇത് ആകാശത്തിന്റെ കവാടങ്ങൾ അതിനു വേണ്ടി തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരിക്കലും അത് ഉപേക്ഷിച്ചിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹദീസിൽ കാണാം. അദ്ദേഹം പറഞ്ഞത് ആയിപ്പനും. അതാണ് 13-ാമത്തെ സന്ദർഭം. ഹംദിനു വേണ്ടി, അൽഹംദുലില്ലാഹിക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നുള്ളതാണ്. അത് ഹംദിന്റെ പ്രത്യേകതയാണ്. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ പ്രത്യേകത ശ്രേഷ്ഠതയാണ്. 14-ാമത്തെ കാര്യം, വബിൽ ഹംദി യനാലുൽ അബ്ദു അബ്ദി റിളാ റബ്ബഹു. ഒരു അടിമക്ക് തന്റെ റബ്ബിന്റെ തൃപ്തി ലഭിക്കും അൽഹംദുലിലൂടെ. ഹംദ് പറയുന്നതിലൂടെ അള്ളാഹു ഒരു അടിമയെ തൃപ്തിപ്പെടും, ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. സത്യവിശ്വാസികൾ അങ്ങേയറ്റം ആഗ്രഹിക്കേണ്ടതാണെന്ത്? അള്ളാഹു തൃപ്തിപ്പെടണം തങ്ങളെ തന്നെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി തനിക്ക് ലഭിക്കണം, റിള ലഭിക്കണം എന്ന് സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? അങ്ങേയറ്റം ആഗ്രഹിക്കണം. ഏറെ പുണ്യമുള്ള, ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും, അള്ളാഹു തൃപ്തിപ്പെടും എന്ന് പറഞ്ഞ ഒന്നാണെന്ത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി, തീർച്ചയായും അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടും, ഏ ഒരു അടിമയെ അള്ളാഹു തൃപ്തിപ്പെടും. അൻ യഅകുല അഖലത, അവൻ ഭക്ഷണം എന്തെങ്കിലും ഭക്ഷിച്ചാൽ, ഫയഹ്മദഹു അലൈഹ, അതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ അള്ളാഹു ആ അടിമയെ ഇഷ്ടപ്പെടും. ഔ യഷ്റബ ശർബത ഫയഹ്മദഹു അലൈഹ, അഥവാ അഖലത്ത് പറഞ്ഞ ഒരു പിടി അല്ലെങ്കിൽ ഒരു കഴിക്കൽ, ശർബത്ത് പറഞ്ഞ അവൾ ഒരു കുടി, അങ്ങനെ ഒരാൾ കുടിക്കുകയും അഥവാ ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുകയോ തിന്നുകയോ ചെയ്തതിന് ശേഷം ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അയാൾ അള്ളാഹു തൃപ്തിപ്പെടുന്നതാണ്. നമ്മളൊക്കെ പറയണവരാണ്, പക്ഷെ ഈ ശ്രേഷ്ഠത മനസ്സിലാക്കിയിട്ട് ആരും പറയലില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഒരു യാന്ത്രികമായി കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയും, കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അൽഹംദുലില്ലാഹില്ലാ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതാണ് ചെയ്യാറുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന കൂടിയുണ്ട്, നമ്മൾ പഠിക്കാത്തല്ല, വേറെ പ്രാർത്ഥന. അൽഹംദുലില്ലാഹില്ലദീ അത്അമ വസഖ വസവഅഹു വജഅല ലഹു മഖ്റജ, ഇത് ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന. കുറച്ചുകൂടി അർത്ഥവത്താ. അൽഹംദുലില്ലാഹില്ലദീ അത്അമ എന്നെ ഭക്ഷിപ്പിച്ചവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും, വസഖ എന്നെ കുടിപ്പിച്ചവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും, വസവഅഹു അത് തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് കീഴ്പോട്ട് ഇറക്കിയവന. എത്ര ആളുകൾ ഇത് ഇറങ്ങാതെ അല്ലെ പ്രയാസപ്പെട്ടിട്ടുണ്ട് അല്ലെ? വസവഅഹു അത് തൊണ്ടയിൽ നിങ്ങളുടെ കീഴ്പോട്ട് എന്റെ ആമാശയത്തിലേക്ക് ഇറക്കി തന്നവനാണ് സർവസ്തുതിയും, വജഅല ലഹു മഖ്റജ അതിന് പുറത്തു പോകാനുള്ള മഖ്റജ് ഉണ്ടാക്കി തന്നവനുമാണിത് സർവസ്തുതിയും. അല്ലെ, ചില ആളുകൾക്ക് മലബന്ധം ഉണ്ടായിട്ട് പോകാൻ വേണ്ടി മരുന്നേക്ക അല്ലെ, പോകാത്ത പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലെ, ശോധന ഇട്ടാത്ത ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് പുറത്തു പോകുന്നത് അത് ഒരുക്കി തന്ന അള്ളാഹുവിനാണ്. എത്ര അർത്ഥവത്താണ് ആ പ്രാർത്ഥന, അതൊരു പ്രാർത്ഥന. കൂടെ നമ്മൾ പഠിക്കണം ചെല്ലണം. അദ്ദേഹം പറഞ്ഞതല്ല, ഒരാൾ ഭക്ഷണം കഴിച്ചിട്ടും വെള്ളം അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഹംദ് പറഞ്ഞാൽ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അയാളെ ആ അടിമയെ അള്ളാഹു തൃപ്തിപ്പെടും. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ളൊരു കാരണമാണ് എന്ത്? ഹംദ് പറയുക. എപ്പോ? ഭക്ഷണ ശേഷം പറയുക എന്നുള്ളത്. അതാണ് 14-ാമത്തെ പ്രത്യേകത. ഇനി 15-ും 16-ാമത്തെ ഒരു ഹദീസിലാണ്. 15-ാമത്തെയും 16-ാമത്തെയും പ്രത്യേകത ഒരു ഹദീസാണ്. ആ പ്രത്യേകത അവസാനം പറയാൻ ഹദീസ് വായിക്കാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയണം, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നല്ലതും, ഇന്ന നബിയല്ലാഹി നൂഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കഥ, നബി സല്ലല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറയണം, അള്ളാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാം, ലമ്മാ ഹളറതുഹുൽ വഫാത്തു, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണം ആസന്നമായപ്പോൾ, തന്റെ മകനടുത്ത് വിളിച്ച് മകനോട് പറയണം, എന്താ പറഞ്ഞേ, നിന്നോട് ഇതാ ഞാൻ ചില ഒരു വസീയത്ത് പറയുന്നു. ഏ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ മരണ ആസന്ന സമയമായത് മകന് നൽകുന്ന വസീയത്താണ്. മകനെ വിളിച്ചിട്ട് പറയാണ്, ഇന്നി ഖാസുൻ അലൈക്കൽ വസീയത, നിനക്കിതാ ഞാൻ ഒരു വസീയത്ത് നിന്നോട് പറയുകയാണ്. എന്താണ് വസീയത്ത്? രണ്ട് കാര്യങ്ങൾ നിന്നോട് ഞാൻ കൽപ്പിക്കുകയും രണ്ട് കാര്യങ്ങൾ നിന്നോട് ഞാൻ വിരോധിക്കുകയും ചെയ്യുന്നതാണ്. രണ്ട് കാര്യങ്ങൾ നീ ചെയ്യണം, രണ്ട് കാര്യങ്ങൾ നീ ചെയ്യരുത്. ഇതാണ് നൂഹ് നബി അലൈഹിസ്സലാം
തന്റെ മകനെ വസീയത്തായി കൊണ്ട് മരണാസമയത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനോട് കളിക്കും, ആ മുറൂക്ക, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് വേറെ ആർക്കല്ല, അത് നീ എന്ത് ചെയ്യണം, ഇരിക്കണം, അല്ലാ ഇല്ല അല്ല അല്ലാഹുവിന്റെ കൂടെ വരെ, അല്ലാഹു അല്ലാതെ. എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാം പറയാം, ഫഇന്ന സമാവാതി സബ്അ വൽ അർളീന സബ്അ, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും, അപ്പൊ ഏഴ് ഭൂമിയുണ്ട് ഏഴ് ആകാശമുണ്ട്. അള്ളാഹും അള്ളാഹുന്റെ റസൂൽ പറയും അങ്ങനെ തന്നെ വിശ്വസിക്കാം, ഇവിടുത്തെ ശാസ്ത്രം തെളിയിച്ചോ അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ നാളെ മാറ്റി പറയും എന്ന് പറയും, അതെന്നല്ല, അള്ളാഹും അള്ളാഹുന്റെ റസൂലും പറഞ്ഞോ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും, അത് ഒരു തട്ടിൽ വെക്കപ്പെട്ടു, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഒരു തട്ടിലും മറ്റൊരു തട്ടിലും വെച്ചാൽ, ും തൂങ്ങുക, അതിന്റെ പ്രത്യേകത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രത്യേകത, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഒരു തട്ടിലും, ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും വെച്ചാൽ ഏറ്റവും കനം തൂങ്ങിയതാ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന വസിയത്താ, അതാ പറയുന്നത്. എന്നിട്ട് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, വലൗ അന്ന സമാവാതി സബ്അ വൽ അർളീന സബ്അ, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും, കുന്ന ഹൽഖതൻ മുബ്ഹമതൻ, അതിങ്ങനെ ഒറ്റ കണ്ണിയായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. ഏ അതെന്താണ്, ഏഴാകാശങ്ങളും ഏഴ് ഭൂമിയും ഒറ്റ കണ്ണിയായി നിൽക്കുന്നു. എന്നാൽ ഖസമത്ഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ അതിനെ തകർത്ത് കളയും, അതിനെ പൊളിച്ചു കളയുന്ന അത്രയും മഹത്വം ആർക്കുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ഏയ് ലാ ഇലാഹ നീ മുറുകെ പിടിക്കണം, അതാണ് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും ഏഴാകാശങ്ങളെയും ഏഴ് ഭൂമിയും ഒരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങും. ഏഴാകാശവും ഏഴ് ഭൂമിയും ഇങ്ങനെ ഒരു ഒറ്റ കണ്ണിയായിട്ട് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടാണെങ്കിൽ, ഓർത്ത് വെച്ചിട്ടാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെ പൊട്ടിച്ചു കളയും, പൊളിച്ചു കളയും, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പദം. അതാണ് ഒന്നാമത്തെ ഉപദേശം. ഇനി രണ്ടാമത്തെ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനോട് കൊടുക്കുന്ന ഉപദേശം. രണ്ടാമത്തെ കൽപ്പന എന്താ? ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ മുറുകെ പിടിക്കണം. രണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് നീ മുറുകെ പിടിക്കണം. ഫഇന്നഹാ സ്വലാത്തു കുല്ലി ശൈഇൻ, അത് എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയാണ്. സ്വലാത്ത് ദുആ, എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് എന്താ? എല്ലാ വസ്തുക്കളും, ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്ത് പറഞ്ഞു. അപ്പൊ എല്ലാ സൃഷ്ടികൾ, എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അപ്പൊ സുബ്ഹാനല്ലാഹി വബിയ, അതിന്റെ പ്രത്യേകത എന്ത്? എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയാണത്. എന്ത്? ഹംദ് ഉൾക്കൊള്ളുന്ന വചനം. അല്ലാഹുവിനെ സ്തുതിക്കുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി രണ്ടാമത്തെ പ്രത്യേക, വബിഹാ യുർസഖുൽ ഖൽഖു, അത് മുഖേനയാണ് സൃഷ്ടികൾക്ക് റിസ്ക് ലഭിക്കപ്പെടുക. റിസ്ക് ലഭിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത്. ധാരാളമായി പറയണം. ഏയ് റിസ്ക്, അസ്ബാബ് റിസ്ക്, റിസ്ക് ലഭിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. റിസ്ക് കിട്ടാനുള്ള അതൊരു കാരണമാണെന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകനോട് മുറുകെ പിടിക്കണമെന്ന് കൽപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഇതാണ്. അപ്പൊ റിസ്ക് കൽപ്പിക്കുക, ഇതാണ് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട എന്താ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹംദ് ഉൾക്കൊള്ളുന്ന വചനങ്ങളുടെ ഒന്ന്, അത് എല്ലാ വസ്തുക്കളുടെയും പ്രാർത്ഥനയാണ്. രണ്ട്, അത് മുഖേന എന്ത് ലഭിക്കും? റിസ്ക് ലഭിക്കും. അപ്പൊ സാമ്പത്തികമായി പ്രയാസമുള്ളവര്, ജീവിതത്തിൽ പ്രയാസമുള്ളവര് അതൊക്കെ ധാരാളമായി എന്ത് ചൊല്ലണം? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലണം. അത് റിസ്ക് ലഭിക്കാനുള്ള മാർഗമാണ്. ഇനി രണ്ടാമത്തെ ഈ ഹദീസിന്റെ ബാക്കിയും, വഅൻഹാക അനി ശിർക്കി വൽ കിബ്രി, നിന്നെ ഞാൻ വിരോധിക്കുന്നു. അഥവാ നിന്റെ രണ്ടെണ്ണം പാടില്ല എന്ന് പറഞ്ഞല്ലോ, രണ്ടെണ്ണം നിന്നിൽ ഉണ്ടാണെന്ന് കൽപ്പിക്കും, രണ്ടെണ്ണം വിരോധിക്കുന്നു. ഒന്ന് അനി ശിർക്ക്, ശിർക്കാണ്. രണ്ടാമത് കിബ്റാൻ, അഹങ്കാൻ. അപ്പൊ ഖൈല ചോദിക്കപ്പെട്ടു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫമൽ കിബ്റു, എന്താണ് കിബ്ര്? സഫഹുൽ ഹഖി, സഫഹുൽ ഹഖ്, സത്യത്തെ തട്ടിക്കളയാ, അഥവാ ബത്തറുൽ ഹഖ്, വേറെ ഹദീസിൽ അങ്ങനെ ബത്തറുൽ ഹഖ്, സത്യത്തെ തള്ളിക്കളയ. വഒംസുന്നാസ്, മറ്റേ ഹദീസിലുള്ള വഒംസുന്നാസ് എന്നാണ്, രണ്ടും തന്നെ. ബത്തറുൽ ഹഖ് വഒംസുന്നാസ്, സഫഹുൽ ഹഖ് വഒംസുന്നാസ്, രണ്ടും തന്നെ. ആളുകളെ ചെറിയവരായി കാണുക, ഒന്ന് സത്യത്തെ തള്ളിക്കളയ, അഥവാ ആര് പറഞ്ഞു എന്നുള്ളതാ സത്യം. എന്ത് ചെയ്യുക? ആള് പറയുന്ന ആൾക്ക് സ്വീകരിക്കുക, കേൾക്കുക എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യും? തള്ളിക്കളയുക എന്നുള്ളതൊക്കെ. അങ്ങനെ രണ്ടാമത്തെ ഓംസുന്നാസ്, എന്ത്? ആളുകളെ പുച്ഛിച്ച് കളയുകയും ചെയ്യും. ഇതാണ് പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും ഹംദിന്റെ ശ്രേഷ്ഠതകളായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് ചെയ്ത നമുക്ക് ബാക്കി പിന്നെ ഒരു ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുകൂടൽ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുമ ഇന്നാ നസ്അലുക്കൽ ജന്നത്ത വ നഊദു ബിക മിനന്നാർ. അള്ളാഹുമ ഇന്നാ നസ്അലുക്കൽ ജന്നത്ത വ നഊദു ബിക മിനന്നാർ. അള്ളാഹുമ ഇന്നാ നസ്അലുക്കൽ ജന്നത്ത വ നഊദു ബിക മിനന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അന്ത തുവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ വ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.